بسم الله الرحمن الرحيم قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإن
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وأصحابه بر الميامين وعلى أزواجه أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد سهود المارد لما شيخ محمد ابن عبد الوهاب رحمة الله عليه يرحمه കിതാബ് തൗഹീദിന്റെ അധ്യായങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇന്ന് ബാബു മിനശ്ശിർക്കി ലുബ്സുൽ ഹലഖത്തി വൽ ഖൈത്തി വനഹ്വിഹിമാ ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി എന്ന അധ്യായമാണ് വിശദീകരിക്കുന്നത്. ഈ അധ്യായം തൗഹീദിനെ വിരുദ്ധമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഉണർത്തലുകളാണ് ഉൾക്കൊള്ളുന്നത്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുകയും പിന്നീട് തൗഹീദിനെ വിരുദ്ധമായ വിഷയങ്ങൾ വിവരിക്കുകയുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. ഒരു സംഗതി മനസ്സിലാക്കുവാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, ആ സംഗതിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. മറ്റൊന്ന്, അതിന്റെ എതിർ മനസ്സിലാക്കുക. അപ്പൊ തൗഹീദിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കുക, തൗഹീദ് മനസ്സിലാക്കുവാൻ. പിന്നീട് തൗഹീദിന് വിരുദ്ധമായ സംഗതികൾ ഉണ്ടാവും, അതും മനസ്സിലാക്കുക. അപ്പോഴും തൗഹീദ് മനസ്സിലാക്കുക. വസ്തുക്കൾ അതിൻ്റെ എതിരെ ആയ സംഗതികൾ പറയുമ്പോഴാണ് വ്യതിരക്തമാകുക എന്ന് പറയാറ്. അപ്പൊ തൗഹീദിനെ മനസ്സിലാക്കുവാൻ തൗഹീദിന് വിരുദ്ധമായ സംഗതികൾ എന്ത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തൗഹീദിന് വിരുദ്ധമായ സംഗതികളെ എണ്ണുന്നത്. ബാബ് മിന ശിർക്ക്, ശിർക്കിൽപ്പെട്ടതാണ് ലുബ്സുൽ ഹലഖത്തി, വളയങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ വളയം ധരിക്കുക, വൽ ഖൈ നൂല് ധരിക്കുക, വനഹവിഹിമ അവ രണ്ടും പോലോത്തത്, നൂല് വളയം പോലോത്തത് ധരിക്കുക എന്നുള്ളത് ശിർക്കിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ശിർക്ക് എന്നല്ല, അത് ശിർക്കിൽപ്പെട്ടതാണ്. മീൻസ് പ്രകൃതിയാണ്. എന്തിനാണ് വളയം അതേപോലെ നൂല് ഓരോക്കൊക്കെ ധരിക്കുന്നത്? ലിറഫിൽ ബലാഇ ഔ ദഫ്ഇഹി, ബലാഇ ഉയർത്തുന്നതിനും അല്ലെങ്കിൽ ബലാഇ ചെറുക്കുന്നതിനും വേണ്ടിയാണ്. ബലാഇ എന്ന് പറഞ്ഞാൽ നീരസകരമായി മനുഷ്യർക്ക് ബാധിക്കുന്നതെല്ലാം ബലാഇ. അത് രോഗമാകാം, അസൂയയാകാം, ദാരിദ്ര്യമാകാം, തുടങ്ങി എന്ത് തന്നെ അനിഷ്ടകരമായി മനുഷ്യർ കേൾക്കുന്നു അതെല്ലാം ബലാഹാണ്. ഇങ്ങനെയുള്ള ബല റഫ് ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ കേട്ടത് ബാധിച്ചത് പോക്കുവാൻ, ഔ ദഫ്ഹി അല്ലെങ്കിൽ ബാധിക്കുന്നതിനെ ചെറുക്കുവാൻ. ബാധിച്ചിട്ടില്ല പക്ഷെ ബാധിക്കുമോ എന്ന പേടി, അത് ചെറുക്കുവാൻ. അപ്പോ ബാധ ഉയർത്തുവാനും ബാധ ചെറുക്കുവാനും നൂല് ബന്ധിക്കുക, വളയങ്ങൾ ബന്ധിക്കുക, അല്ലെങ്കിൽ അവ പോലുള്ളത് ധരിക്കുക, ഇതെല്ലാം ശിർക്കിൽപ്പെട്ടതാണ് എന്നത് പ്രതിപാദിക്കുന്ന അധ്യായം. അതാണ് ബാബു മിന ശിർക്കി ലുബ്സുൽ ഹലഖത്തി വൽ ഖൈത്തി വൽ അഹ്രിഹിമ ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി. ഈ വിഷയം സ്ഥിരീകരിക്കുന്നതിന് ഒരായത്തും ഏതാനും അസറുകളുമാണ് ഈ അധ്യായത്തിന് ശേഷം റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. സൂറത്ത് സുമറിലെ 38-ാമത്തെ ആയത്ത്, വഖൗലുല്ലാഹി തആല ഖുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരി. പിന്നീട് ഹദീസുകൾ അസറുകളാണ്. അൻ ഇമ്രാന ഇബ്നു ഹുസൈനി റളിയല്ലാഹു അൻഹുമ ഇവിടെ ശേഖർ റളിയല്ലാഹു അൻഹു എന്നെ നൽകിയിട്ടുള്ളൂ, റളിയല്ലാഹു അൻഹുമ എന്ന് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല. കാരണം ഹുസൈൻ അൽ ഖുസാഇ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മകൻ ഇമ്രാനും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഹുസൈൻ അൽ ഖുസാഇ എന്റെ വാപ്പാന്റെ പേര് ഇമ്രാനാണ്, ഹുസൈൻ ഇബ്നു ഇമ്രാൻ മകന്റെ പേരും ഇമ്രാനാണ്. عن عمران بن حسين رضي الله عنه أن النبي صلى الله عليه وسلم رأى رجلا في يده حلقة من صف فقال ما هذه؟ قال من الوهنة. فقال انزعها فإنها لا تزيدك إلا وهنا، فإنك لو مت وهي عليك ما أفلحت أبدا. رواه أحمد بسند لا بأس به. وله عن عقبة ابن عامر رضي الله عنه مرفوعا، من تعلق تميمة فلا أتم الله له، ومن تعلق ودعة فلا ودع الله له. وفي رواية من تعلق تميمة فقد أشرك. ولي ابن أبي حاتم عن حذيفة أنه رأى رجلا في يده خيط من الحمى فقطعه وتلا قوله وما يؤمن اكثرهم بالله الا وهم مشركون. فاذا هي ادعيه برمانا وجنن او ഒന്നാമത്തെ ആയത്ത് റസൂലുള്ളാഹി തആല ഖുൽ അഫറൈതും മാ തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ദുആ ചെയ്യുന്നതായ വസ്തുക്കളെ അല്ലെങ്കിൽ ദുആ ചെയ്യുന്നതിനെ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുക. ഇൻ അറാദനി അല്ലാഹു ബിദുറി, ഇൻ അറാദനി അല്ലാഹു എനിക്ക് ഉദ്ദേശിച്ചുവെങ്കിൽ, ബിദുറി വല്ല ദുറു, ഹൽ ഹുന്നക ശിഫാ ബിദുറി, അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ദുആയിരക്കുന്നവർ, ദുആയിരക്കുന്ന വസ്തുക്കൾ അള്ളാഹു ഏൽപ്പിക്കാനിരിക്കുന്ന ഉപദ്രവത്തെ നീക്കുന്നവയാണോ? അപ്പോൾ ശേഷം ഈ ആയത്ത് കൊടുത്തത് എന്തിനാ? ആളുകൾ വളയങ്ങൾ ബന്ധിക്കുന്നതും നൂല് കെട്ടുന്നതും പരീക്ഷണങ്ങൾ ഉയർത്തുവാനും അതേപോലെ തന്നെ ബലാഹിത ചെറുക്കുവാനും. അപ്പൊ ഇത്തരം നൂല് കെട്ടുന്നവർ രക്ഷാ മോചനം എന്ന പേരിലോ അല്ലെങ്കിൽ മറ്റു വളകളായോ മറ്റൊക്കെ ധരിക്കുന്ന ഈ വസ്തുക്കൾ ഉപദ്രവങ്ങൾ ചെറുക്കും, അതേപോലെ തന്നെ പരീക്ഷണങ്ങളെ ഉയർത്തും എന്ന വിശ്വാസത്തിലാണ് ഇത് ബന്ധിക്കുന്നത്. അവർക്കതിന് കഴിവുണ്ട്, അവ അത് ചെയ്യുമെന്ന ഉദ്ദേശം. അപ്പോ അത്തരം വസ്തുവകകൾ അള്ളാഹു ഒരു ഉപദ്രവം ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവയെ പോക്കുമോ എന്ന് ചോദിക്കുക. നമ്മൾ പോക്കൂല നടക്കും. അതുകൊണ്ട് തന്നെ അത്തരം വസ്തുക്കൾ അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന, അള്ളാഹു അതിനോട് തേടുന്ന ഗുണം പ്രതീക്ഷിക്കുക, ഉപദ്രവം തടുക്കുമെന്ന് വിശ്വസിക്കുക, ഹൃദയം ആ നിലക്ക് അവയിൽ ബന്ധപ്പെടുക. അങ്ങനെയുള്ള വസ്തുക്കളാകട്ടെ വ്യക്തികളാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ദുരിതം ഉദ്ദേശിച്ചാൽ, ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ അത് നീക്കുമോ എന്ന് ചോദിക്കും. ഇവിടെ ഈ ആയത്തിനെ അതിന്റെ തുടക്കം വലയിൽ സഹൽത്തറുന്ന ഖലഖസ്സമാവാത്തി വൽ അർദ് ലയഖൂലുന്നല്ലാഹ്, വലയിൽ സഹൽത്തറും അവരോട് ചോദിച്ചാൽ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുന്നവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ്സമാവാത്തി വൽ അർദ്, ആരാണ് വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ലയഖൂലുൻ, അവർ പറയും അള്ളാഹ് അള്ളാഹുവാണ്. ഖുൽ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അവർ അള്ളാഹ് എന്ന് പറയുമ്പോൾ അവരോട് പറയാൻ പറയണം, അഫറായിക്കും മാത്ര ദൂന മിൻ ദൂനില്ല, അള്ളാഹുവാണ് ഖാലിഖ്, വാനങ്ങളുടെയും ഭൂമിയുടെയും ഖാലിഖ് അള്ളാഹുവാണ് എന്ന് സമ്മതിക്കുന്ന നിങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് നിങ്ങളുടെ ദുആയും വിളിയുമായി തിരിയുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനി ആരാധനി അള്ളാഹു കാശുപാത്തോലി, അള്ളാഹു എനിക്കൊരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ അതിനെ അത് അവകൾ നീക്കുമോ? അപ്പോൾ ഈ ആയത്തിന്റെ തേക്കം ദുരിതങ്ങൾ നീക്കുന്നതും ഉയർത്തുന്നതും ചെറുക്കുന്നതും അള്ളാഹു മാത്രമാണ്. വളയങ്ങൾ ബന്ധിച്ചു, നൂല് കെട്ടി എന്നതിന്റെ പേരിൽ അവകളൊന്നും ഒരു ഉപദ്രവം നീക്കുകയില്ല. അതാണ് ശേഷം ഈ ആയത്തിവിടെ തുടക്കത്തിൽ നൽകിയതിന്റെ ഉദ്ദേശം. അഥവാ ഇത്തരം നൂലുകൾ, വളയങ്ങൾ, ഇതൊന്നും ഉപദ്രവം ഒരിക്കലും നീക്കൂല. അവകൾ നീക്കൂല, ഉപദ്രവം നീക്കാൻ ശരൽ അതിനെ കാരണമാക്കിയിട്ടില്ല. അപ്പോ ഇവിടെ കാര്യകാരണങ്ങളുടെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം അതെന്താ? മനുഷ്യർ തേടുന്ന, മനുഷ്യർ അന്വേഷിക്കുന്ന കാരണങ്ങൾ ഉപദ്രവം നീങ്ങാൻ, ഉപകാരം കിട്ടാൻ, ഗുണം ലഭിക്കുവാൻ മനുഷ്യർ അന്വേഷിക്കുന്ന കാരണങ്ങൾ, അത് ശരിയായി നിശ്ചയിക്കപ്പെട്ട കാരണങ്ങളായിരിക്കണം. ശരിയായി നിശ്ചയിക്കപ്പെട്ട കാരണങ്ങളെ കുറിച്ച് തന്നെ വിശ്വസിക്കുമ്പോൾ ശരിയായി നിശ്ചയിക്കപ്പെട്ട കാരണമായിരിക്കണം ഒന്ന്. ആ കാരണങ്ങളാണ് ഒരിക്കലും തനിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉപകാരം ലഭിക്കുന്നു എന്നുള്ളത്, തനിക്ക് ഉപകാരം നൽകുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പാടില്ല. പിന്നെയോ ആ കാരണങ്ങളെ നിശ്ചയിച്ച് അള്ളാഹു ആകുന്നു തനിക്ക് ഗുണം നൽകുന്നത് എന്ന് വിശ്വസിക്കണം. പിന്നെ ഈ കാരണങ്ങളെ അവലംബിക്കാൻ പാടില്ല. ഇൻഷാല്ലാഹ് ഒന്നുകൂടി വിശദീകരിക്കും. ഇവിടെ നൂല് വളയം പോലുള്ള അവയുടെ വിഷയത്തിൽ അവ ഒരിക്കലും ഉപദ്രവം നീക്കൂല. അല്ലുണ്ട കാശിപ്പാത്തുപുരി ഉപദ്രവം നീക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവ ഉപദ്രവം നീക്കാൻ ശരഅ നിശ്ചയിച്ച കാരണങ്ങളല്ല നൂലുകൾ, വളകൾ, ഇത്തരം വളകൾ, അതേപോലെ തന്നെ വളയങ്ങൾ, ഇതൊക്കെ ശരഅ നിശ്ചയിക്കാത്ത കാരണങ്ങളായതുകൊണ്ട് തന്നെ അത്തരം കാരണങ്ങളുമായിട്ട് ഹൃദയം ബന്ധപ്പെടുക എന്നുള്ളത് ഇസ്ലാമിൽ പാടില്ലാത്ത സംഗതി. ഒരാൾ ഇത്തരം നൂലുകൾ, അതേപോലെ തന്നെ വളയങ്ങൾ, അവകൾ ഉപകാരം ചെയ്യും, അവ ഉപദ്രവം തടുക്കും എന്ന വിശ്വാസത്തിലാണ് അവൻ ബന്ധിക്കുന്നത് എങ്കിൽ അത് വലിയ ശുക്കാണ്, ശുക്കു അക്ബർ. എന്നാൽ വല്ലവരും ശരഅ നിശ്ചയിക്കാത്ത കാരണങ്ങളെ അവ ഉപദ്രവം ഉണ്ടാക്കുമെന്നോ ഉപദ്രവം നീക്കുമെന്നോ ഗുണം നൽകുമെന്നോ വിശ്വാസമില്ലാതെ അവയെ അവലംബിക്കുന്നത്, അവയിൽ ഹൃദയം ബന്ധപ്പെടുത്തുന്നതിനെ പണ്ഡിതന്മാർ അത് ചെറിയ ശിർക്കാണ്, വലിയ ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന നിലക്കാണ് വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടായാൽ അത് ഇസ്ലാമിൽ പാടില്ലാത്തതാണ്, കുറ്റകരവുമാണ്. ഏലത്തിൽ എത്തുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നൂല് ബന്ധിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ വളയങ്ങൾ, ഇത്തരം വളയങ്ങൾ ചാർത്തുന്നതിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ അത് ചെറിയ ശിർക്കാണ് എന്ന് പറഞ്ഞു. അതേത് നിലക്കാൻ ശരഅ നിശ്ചയിച്ചിട്ടില്ലാത്ത സബബാണ്, കാരണമാണ് ഇത്തരം വസ്തുക്കൾ. അവ ഉപദ്രവം ചെയ്യുമെന്നോ ഉപകാരപ്പെടുത്തുമെന്നോ എന്ന് ആളുകൾ അവയിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ ശരഅ നിശ്ചയിക്കാത്ത ഒരു കാരണത്തെ അവലംബിക്കുന്നതിനാൽ അത് ചെറിയ ശിർക്കാണ്. എന്നാൽ അവ ഉപദ്രവം നീക്കുമെന്നോ ഉപകാരം തരുമെന്ന വിശ്വാസത്തിൽ ആ നിലയ്ക്ക് ഹൃദയം ബന്ധപ്പെടുത്തിയാണ് അവയെ സമീപിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അതിനോട് ആ നിലക്കാണ് ഹൃദയത്തെ ബന്ധിപ്പിക്കുന്നത് എങ്കിൽ അത് വലിയ ശിർക്കാണ്, അത് കടുത്ത അപരാധം. ഇവിടെ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തരം വളയങ്ങൾ, നൂലുകൾ ഇതൊന്നും മനുഷ്യന്മാരുടെ ഉപദ്രവങ്ങൾ പോകുന്നവയല്ല എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ് ഈ ആയത്ത് തുടക്കത്തിൽ കൊണ്ടുവന്നത്. ആ നിലക്ക് ദൈവയോട് ബന്ധപ്പെടുന്നത് ശിർക്കാണ്, അത് തൗഹീദിന് വിരുദ്ധം. പിന്നീട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത് ഉമ്മാർ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആലയിൽ നിന്നുള്ള ഹദീസാണ്. ഉമ്മാർ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആലയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസ് അതിന്റെ സിഹത്തുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഹദീസിനെ അർത്ഥം പറഞ്ഞതിന് ശേഷം ആ വിഷയത്തിലേക്ക് വരാം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയെ കണ്ടു, ഒരാളെ കണ്ടു. അയാളുടെ കയ്യിലുണ്ട് ഹലഖത്ത് മിൻ സഫർ, പിച്ചളയുടെ ഒരു വളയം. ഫഖാല, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ചോദിച്ചു, മാ ഹാദിഹി, ഇതെന്താണ്? ഖാല, ആ വ്യക്തി പറഞ്ഞു, മിനൽ വാഹിന, അത് വാഹിനയിൽ നിന്ന് തളർച്ച, ക്ഷീണം, ഒരു രോഗം, എന്താണ് വാഹിന, രക്ഷക്കായി കെട്ടിയതാണ്. فقال അപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇൻസഹ നീ അത് ഊരുക فَإِنَّهَا لَا تَزِيدُكَ إِلَّا وَزْنًا അത് നിനക്ക് വസന മാത്രമാണ് അധികരിപ്പിക്കുക فَإِنَّهَا കാരണം ആ വളയം لَا تَزِيدُكَ അത് നിനക്ക് അധികരിപ്പിക്കുകയില്ല إِلَّا وَزْنًا വഹനല്ലാതെ വഹനമൻ വാഹനത്തിൽ നിന്ന് രോഗം അല്ലെങ്കിൽ ആ തളർച്ച ക്ഷീണം മാത്രമല്ല فَإِنَّكَ لَوْ مِتْ وَهِيَ عَلَيْكَ നിന്റെ മേൽ ആ വളയം ഉണ്ടായിരിക്കെ നീ മരണപ്പെട്ടാൽ مَا أَفْلَحْتَ أَبَدًا നീ ഒരിക്കലും വിജയിക്കുകയില്ല അതാണ് ഹദീസിന്റെ അർത്ഥം ഈ ഹദീസ് ഇമാം ഹാക്കിം സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇമാം ലഹബി ഇത് സഹീഹാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇമാം ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹവും ഇത് സഹീഹാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ചില ഹദീസ് പണ്ഡിതന്മാർ ഇത് ദഈഫായ ഹദീസാണ് എന്ന് വിളിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഹദീസ് സഹീഹ് ആണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർക്ക് ബലമാകുന്ന രീതിയിൽ മറ്റു ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇവ തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇതിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ട് അതിൽ നിസ്സുള്ള മതങ്ങൾ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു പിച്ചളയുടെ മോതിരം കണ്ടു അപ്പൊ നിസ്സുള്ള മതങ്ങൾ ചോദിച്ചു മഹാദർ ഖാത്തൻ ഈ മോതിരം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആ വ്യക്തി പറഞ്ഞു അത് വാഹനയിൽ വേണ്ടിയിട്ട് കെട്ടിയതാണ് അപ്പോൾ ഉള്ള മതങ്ങൾ ഊരിയെറിയാൻ പറഞ്ഞു അപ്പൊ ഇമാം തബറാനിയുടെ റിവായത്ത് ഈ റിവായത്തിനെ ബലപ്പെടുത്തുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് അത് തെളിവെടുക്കാവുന്ന ഹദീസാണ് എന്ന് ഇത്തരം പിന്നെ റിവായത്തുകൾ കൊണ്ട് പണ്ഡിതന്മാർ വിധിച്ചിട്ടുണ്ട് ഏതായാലും ഹദീസ് വളരെ ഗൗരവമേറിയ വിഷയമാണ് അറിയിക്കുന്നത് ആളുകൾ ദുരിതം നീങ്ങാൻ പ്രയാസം പോകാൻ രോഗം മാറാൻ വളയങ്ങൾ ധരിക്കുക അതേപോലെ തന്നെ അതിനു വേണ്ടിയുള്ള മോതിരങ്ങൾ ധരിക്കുക തുടങ്ങിയതായ വിഷയം അതൊരിക്കലും ഗുണമല്ല ഏകുക പ്രത്യത അത് ഉപദ്രവമാണ് ഏറ്റുക ഏതൊരു സംഗതിക്ക് വേണ്ടിയാണോ ഏതൊരു രോഗം നീങ്ങാൻ ഏതൊരു പ്രയാസം പോകാൻ ക്ഷീണം മാറാനാണ് ധരിക്കുന്നത് ഇവകൾ ആ ക്ഷീണം രോഗം അത് അധികരിപ്പിക്കുക മാത്രമാണ് ചെയ്യുക മാത്രമല്ല അവ ശരീരത്തിലുണ്ടായിരിക്കാൻ മരിച്ചാൽ ഒരിക്കലും ആ മനുഷ്യന്മാർ വിജയം ധരിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഉണർത്തുന്നത് അപ്പോൾ ഈ ഹദീസ് ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു രേഖയാണ് അതുകൊണ്ടാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ അത് ഇവിടെ കൊണ്ടുവരികയുണ്ടായി അടുത്ത ഹദീസ് വലഹു അൻ ഉഖബത ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വലഹു എന്ന് പറഞ്ഞാൽ വലി അഹമ്മദ് അതായത് മുമ്പത്തെ ഹദീസ് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന് മുസ്ലിത്തിൽ റിപ്പോർട്ട് ചെയ്തതാണ് റവാഹു അഹമ്മദ് ബിസനദിൻ ലാ ബഅ്സബി ലാ ബഅ്സബി എന്നുള്ള ഹുക്മ് ഷെയ്ഖ് മുഹമ്മദ് നാസിർ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ഹുക്മാണ് അതായത് പിന്നെ തെളിവെടുക്കാവുന്ന ഹദീസ് എന്ന അർത്ഥത്തിലാണ് ഈ ഹദീസിൽ അദ്ദേഹം കണ്ടിട്ടുള്ളത് വലഹു ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ട് ആരിൽ നിന്ന് അനോക്കബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മർഫുആൻ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നിന്ന് മർഫുആൻ എന്നാണ് നിസ്സുള്ള ചലമാതങ്ങളിലേക്ക് റഫ് ചെയ്തിട്ടാണ് അദ്ദേഹം ഉഖബ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിസ്സുള്ള ചലമാതങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞത് മൻ തഅല്ലക തബീമതൻ ഫല അതമ്മല്ലാഹു ലഹു വമൻ തഅല്ലക വദഅതൻ ഫല വദഅല്ലാഹു ലഹു മൻ തഅല്ലക തബീമതൻ വല്ലവരും തബീമത്ത് ബന്ധിച്ചാൽ തബീമത്ത് നമ്മുടെ ഏലം ചില അടുത്ത കിതാബിന്റെ അധ്യായത്തിൽ തെമീമത്ത് വധാത്ത് തുടങ്ങിയതിന്റെ വിശദ ഭാഗങ്ങൾ വരും തെമീമത്ത് നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ ഏഴ്. അതായത് തമീമത്ത് എന്നുള്ളത് തമ്മ അതമ്മ എന്നുള്ള ക്രിയയിലാണ്. ആഗ്രഹ സഫലീകരണത്തിനും ഉദ്ദേശ ലബ്ധിക്കും മുറാദ് പൂർത്തീകരിക്കുവാനും കെട്ടുന്നത് എന്താണോ അതാണ് തമീമത്ത്. അങ്ങനെ തമീമത്ത് വല്ലവരും ബന്ധിച്ചാൽ തല്ലക്കാന്നുള്ളത് അതായത് ഒരാൾ ശരീരത്തിൽ ബന്ധിക്കുകയും ഹൃദയം അതിനെ ബന്ധിക്കുകയും ചെയ്യാം. ഹൃദയം അതിൽ ഹൃദയം ബന്ധിക്കുകയും ചെയ്യും. വേലത്ത് ശരീരത്തിൽ ബന്ധിക്കും. ആ ബന്ധിച്ച വ്യക്തിയുടെ ഹൃദയവും ഏലത്തിൽ ബന്ധപ്പെട്ട് വരും. കാരണം എന്താ, ആ കണ്ണുകൾ തട്ടാതിരിക്കാൻ അല്ലെങ്കിൽ പിന്നെ രോഗം മാറാൻ ദുരിതം പോകാൻ ഇതിനൊക്കെ ഏലത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൻ തലക്കെ തെമീമത്തിന് വല്ലവരും തെമീമത്തിനെ ബന്ധിച്ചാൽ ഫല അസമ്മാഹുലഹു അവൻ അള്ളാഹു പൂർത്തീകരിച്ച് നൽകാതിരിക്കട്ടെ. അസമ്മതങ്ങൾ ദുരായിരിക്കാം. ഏലത്ത് കെട്ടിയവർക്ക് എന്ത് കാര്യം പൂർത്തീകരിക്കാനാണ് അവർ കെട്ടിയത്, അതവർക്ക് അള്ളാഹു പൂർത്തീകരിച്ച് നൽകാതിരിക്കട്ടെ. ഇതാണ് അസമ്മതങ്ങളുടെ ദുആ. ഒമ്മൻ താഴ്ന്ന വദാത്തൻ വല്ലവരും വദാത്തിനെ ബന്ധിച്ചാൽ ഫല വദ അള്ളാഹു അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മുക്തി അല്ലെങ്കിൽ രക്ഷ നൽകാതിരിക്കട്ടെ. വദാത്ത് എന്ന് പറഞ്ഞെങ്കിൽ അതേപോലെ തന്നെ തമീമത്ത് പോലെ തന്നെയുള്ള ഒരു ക്ഷുദ്ര വസ്തുവാണ്. ഇൻഷാ അധ്യായത്തിൽ അതിനെ കുറിച്ചുള്ള വിശദീകരണം വരും. അതായത് പിന്നെ ദുരിതം പോകാൻ പ്രയാസം നീങ്ങാൻ ഒക്കെ കിട്ടുന്നതായ രക്ഷക്കാണ് അത് പറയാം. അങ്ങനെ കിട്ടുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷ നൽകാതിരിക്കട്ടെ, മോക്ഷം നൽകാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇതുവായിട്ടുള്ളതാണ്. ഇത് ഉഖബത്ത് ബിൻ ആലി റളിയല്ലാഹു തആല അൻഹു നിന്നുള്ള ഹദീസാണ്. ഈ ഹദീസിനെ തെളിവെടുക്കാവുന്ന ഹദീസായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇമാം അഹമ്മദിന്റെ മുസ്ലിമിൽ വന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ട് അതാണ് ശേഷ തുടർന്ന് നൽകുന്നത്. മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, മൻ തഅല്ലഖ തമീമത്തൻ വല്ലവരും തമീമത്തിനെ ബന്ധിച്ചാൽ ഫഖദ് അശ്റക അവൻ ശിർക്ക് ചെയ്തു. തമീമത്ത് എന്ന ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഉദ്ദേശലബ്ധിക്ക് മനുഷ്യന്മാർ കെട്ടുന്ന ഏല അല്ലെങ്കിൽ ബന്ധിക്കുന്ന എന്താണോ അത്, അത് ബന്ധിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ശിർക്കാണ്. ഈ റിവായത്തും ഇമാം അഹമ്മദിന്റെ മുസ്ലിത്തിലാണുള്ളത്. ഈ റിവായത്ത് സഹിയാണ്. ഇനി തുടർന്ന് നൽകുന്നത് വലിബിനി അബി ഹാതിമിൻ ഇമാം ഇബ്നു അബി ഹാതിമിനുണ്ട്. അൻ ഹുദൈഫത്ത ഹുദൈഫ റളിയല്ലാഹു അൻഹു നിന്ന്, അതായത് ഇബ്നു അബി ഹാതിം ആണ് റിപ്പോർട്ട് ചെയ്തത് ഹുദൈഫയിൽ. അന്നഹു റആ റജുലൻ ഹുദൈഫത്ത റളിയല്ലാഹു തആല അൻഹു ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തിയുടെ കയ്യിലുണ്ട് ഹൈത്തുൻ ഒരു നൂല്, മിനൽ ഹുമ്മ പനി നിമിത്തം കെട്ടിയതാണ്. അപ്പൊ പനി ബാധിച്ചപ്പോൾ കെട്ടിയ ഒരു നൂല് ഒരു വ്യക്തിയുടെ കയ്യിൽ ഹുദൈഫ കണ്ടു. റളിയ വർദ്ദാന ഫഖതഅഹു, അപ്പൊ ഹുദൈഫ റളിയ വർദ്ദാന ആ നൂല് മുറിച്ചു. വതല ഖൗലഹു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഈ ആയത്ത് ഓതുകയും ചെയ്തു. എന്താ ആയത്ത്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രിക്കൂൻ. വമാ യുഅ്മിനു അക്സറുഹും, അവരിൽ അഥവാ ആളുകളിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നില്ല, ബില്ലാഹ് അല്ലാഹുവിൽ ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടല്ലാതെ. അപ്പൊ ആളുകളിൽ അധികം ആളുകളും അള്ളാഹു വിശ്വസിക്കുന്നത് അവർ അള്ളാഹു ശിർക്ക് വെക്കുന്നവരായിക്കൊണ്ടാണ് എന്ന അർത്ഥം വരുന്ന ആയത്ത് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഓതുകയുമുണ്ടായി. ഒരു വ്യക്തി പരിചയം എടുക്കും. അപ്പൊ അദ്ദേഹം ആ വ്യക്തി ഒരു നൂല് കെട്ടിയിരുന്നു, പനി സുഖപ്പെടാനായിരിക്കും, അതിന് രക്ഷക്കായിരിക്കും. പക്ഷെ ഹുദൈഫ അത് മുറിച്ചു മാറ്റി. എന്നിട്ട് ആളുകൾ അധികവും അള്ളാഹു വിശ്വസിക്കുന്നത് അവരിൽ ശിർക്ക് വെക്കുന്നവരായിക്കൊണ്ടാണ് എന്നുള്ള ആയത്ത് ഓതുകയും ഉണ്ടായി. അപ്പൊ ഹുദൈഫ രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടല്ലോ. ആ കാണപ്പെട്ട വ്യക്തി മുസ്ലിമാണ്, മുസ്ലിമായ വ്യക്തിയാണ്. ഹുദൈഫ റളിയല്ലാഹു രോഗ സന്ദർശനം നടത്തിയ വ്യക്തി മുസ്ലിമായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതിയത്. അള്ളാഹു വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടാണ് എന്നുള്ള ആയത്ത് ഓതിയത്. അപ്പൊ മുസ്ലിമീയമായ ആളുകളിൽ ചില ശിർക്കിന്റെ പ്രവൃത്തികൾ കാണപ്പെടുക എന്നുള്ളത് ഗൗരവമാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതിയിട്ട് അതിനെ ചികിത്സിക്കേണ്ടായത്. അത് അർത്ഥം മാറ്റുന്നതോടൊപ്പം ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഒരു വിഷയം തിന്മ വിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നന്മ എൽപ്പിക്ക തിന്മ വിരോധിക്കും അത് മഹാനിക്കും മുൻകരപ്പള്ളി ഉറങ്ങിയുറങ്ങിയത് ഈ നിങ്ങളൊരാളെ തിന്മ കണ്ടാൽ കൈകൊണ്ടത് വിരോധിക്കണം എന്ന് പറഞ്ഞു അവിടെ ആദ്യം കൈകൊണ്ട് വിരോധിക്കാതെ പൈല വിസത്തിൽ പതിലിസാനി അതിന് പറ്റിയിട്ടില്ലെങ്കിൽ നാവ് വരും നമ്മൾ തൊട്ട് മുമ്പ് തന്ന ഹദീസല്ല ഇമ്രാനും ഹസൈബിയെന്നുള്ള ഹദീസ് അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവരുടെ കയ്യിൽ ഒരു വളയങ്ങളെ പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നാവ് കൊണ്ടാണ് അതിനെ എതിർത്തത് കൈകൊണ്ട് അത് മുറിച്ചു മാറ്റിയത് എന്നാൽ ഇവിടെ പ്രവേശിക്കുന്നു കൈകൊണ്ട് അറുത്ത് മാറ്റിയിട്ട് ഇത് എന്ത് ചെയ്യണം സംസാരിക്കാൻ ചെയ്യും അപ്പൊ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാനം തിന്മ വിരോധിക്കുമ്പോൾ ആർക്കൊട്ടാണോ അത് വിരോധിക്കുന്നത് ആ വ്യക്തി സംസാരം കേട്ട് തന്നെ നന്നാവുമെങ്കിൽ തിന്മ ഒഴിവാക്കുമെങ്കിൽ അയാളോട് സംസാരിച്ചാൽ മതി എന്നാൽ ഏതൊരു വ്യക്തിയാണോ സംസാരം കൊണ്ട് തന്റെ കയ്യിലുള്ള തിന്മ ഒഴിവാക്കാത്തത് അത്തരം വ്യക്തികളുടെ നേരെ കൈപ്രയോഗം തന്നെ നടത്തണം സാഹചര്യത്തിന്റെ തേട്ടമനുസരിച്ച് എന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ട് അത് അനുബന്ധമായിട്ട് ഞാൻ ഉണർത്തിയെന്ന് പറഞ്ഞു ഇബ്നു അബി ഹാതിം ഹുദൈബ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായി ഈ അസർ ഇത് പല പണ്ഡിതന്മാരതിനെ കുറിച്ച് ദുർബലമാണ് എന്ന് പറഞ്ഞു ഇത് ദൈഫായിട്ടുള്ള അസറാണ് എന്ന് പറഞ്ഞു എന്നാൽ പ്രാമാണികരായ പല പണ്ഡിതന്മാരും ഈ അസർ കൊണ്ട് തെളിവെടുക്കാവുന്നതാണ് ഇത് തെളിവെടുക്കാൻ യോഗ്യമായ അസറാണ് എന്നതിന് ചില കാരണങ്ങളെ ഉദ്ദേശിച്ചു അതെന്താ നമ്മൾ നിന്നുള്ള ഹദീസിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹുദൈബയിൽ നിന്നുള്ളതായി അസറിന്റെ വിഷയത്തിലും മറ്റു ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഹുദൈബയിൽ നിന്നുള്ള അസർ ദൈവമാണെന്ന് പറയാൻ കാരണം ഹുദൈബയിൽ നിന്ന് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാട്ട് ഒരു സുബൈർ റളിയല്ലാഹു തആല ആണ് ഹുദൈബയിൽ നിന്ന് ഒഴിവ കേട്ടിട്ടില്ല അപ്പോൾ ഈ അസറിൽ എന്തല്ലേ അതിന്റെ തനതിൽ ഇഷ്ടതാണ്ട് അതുകൊണ്ടാണ് ദൈവമാണെന്ന് പറയുന്നത് ഹുദൈബയിൽ നിന്ന് ഒഴിവ നേരിട്ട് കേട്ടിട്ടില്ല എന്നതിനാൽ കണ്ണി മുറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവമാണെന്ന് പറയുന്നത് പക്ഷേ ആ ദുർബലതയെ പരിഹരിക്കുന്ന ചില ജിമായത്തിൽ ഈ സംഭവത്തിന് വേറെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവം കൊണ്ട് തെളിവ് കുടിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതാണ് ശരിയായ നിലപാട് അതെന്താ അബു തുബയ്യാൻ എന്ന് പറയുന്ന ഹുസൈൻ ഇബ്നു ജുന്ദുബ് എന്ന വ്യക്തി ഹുദൈബയിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു ദഖല ഹുദൈബത്തു അലാ റജുലി മിൻ അബസ് യഊദുഹു ബനു അബസ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ രോഗ സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് ഹുദൈബ റളിയല്ലാഹു തആല അൻഹു ചെന്നു ആ രോഗിയുടെ അടുക്കലേക്ക് ഹുദൈബ ചെന്നു അങ്ങനെ ഇപ്പൊ വസ്ത അബുദഹു ഹുദൈബ റളിയല്ലാഹു തആല അയാളുടെ കയ്യിൽ കൈ അബൂദി കണ്ടല്ലോ പിന്നെ കയ്യിലെ കണ്ട കൈ ഹുദൈബ റളിയല്ലാഹു തആല ഇങ്ങനെ പിടിച്ചു അപ്പൊ അവിടെ നൂല് കെട്ടിയിട്ടുണ്ട് കാല ഹുദൈബ ചോദിച്ചു മാ ഹദ ഇതെന്താണ് എനിക്ക് മന്ത്രിച്ച് നൽകപ്പെട്ട നൂലാണ് ആ രോഗി പറഞ്ഞ് അബസ് ഗോത്രക്കാരനായ രോഗി പറഞ്ഞിട്ട് എനിക്ക് മന്ത്രിച്ച് നൽകപ്പെട്ടതായ നൂലാണ് അപ്പൊ ഹുദൈബ റളിയല്ലാഹു തആല നൂല് മുറിക്കുകയും ഹുദൈബ പറഞ്ഞു ലോഹിത്തേ ഈ നൂലിന്റെ കൈത്തണ്ടയിലുണ്ടായിരിക്കുന്ന നീ മരിച്ചാൽ മാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് ഞാൻ ജനാസ നമസ്കരിക്കുമായിരുന്നില്ല ഇത് ഹുദൈബ റളിയല്ലാഹു തആല അയാളോട് പറഞ്ഞു ഇത് ഇമാം അബൂബക്കർ അൽ-ഹല്ലാൽ അദ്ദേഹത്തിന്റെ അസ്നയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അബൂ ദുബയ്യാൻ ഹുസൈൻ ബിനു ജുന്ദുബിൽ നിന്നുള്ള ഈ അസർ പണ്ഡിതന്മാരെ എടുത്തുകൊടുക്കുന്നത് എന്തിനാണ് ഇബ്നു അബി ഹാതിം ഹുദൈബ റളിയല്ലാഹു തആല അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്തതായ അസർ അതിനെ ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന അസറാണ് ഈ രണ്ടാമത്തേത് അതുകൊണ്ടാണ് ഇതെടുത്ത് വരുന്നത്. അപ്പൊ ഈ അസർ, രണ്ടാമത്തെ അസർ ഒന്നാമത്തെ അസറിനെ അതിന്റെ ഒരു അടിസ്ഥാനം എന്ത് ചെയ്യുന്നുള്ളത് അറിയിക്കുന്നു, അതിനെ ബലപ്പെടുത്തുന്നു. മാത്രമല്ല ഇബ്ന് ബക്ക അദ്ദേഹത്തിന്റെ ഇബാനയിൽ ഹുദൈബയിൽ തന്നെ വേറൊരു സംഭവം കൊടുക്കുന്നുണ്ട്, ഇതിന് സമാനമായിട്ടുള്ള സംഭവം, ഇതേ ആശയമാണ്. അത് ഹുദൈബ ഈ വ്യക്തിയുടെ കൈത്തണ്ടയിൽ നൂല് കണ്ടപ്പോൾ ചോദിച്ചു ഇതെന്തിനാണ്. അപ്പൊ മിൻഹുമ്മ എന്നാണ്, പലി കാരണത്താലാണ് എന്നാണ് പറയുന്നത്. പലി കാരണത്താൽ ആദ്യത്തെ ഇബ്രാഹിം ഹാസിന്റെ അസറിൽ പറഞ്ഞത് അതാണ്, പലി കാരണത്താലാണ് കിട്ടിയത്. രണ്ടാമത്തെ ചോദ്യത്തിലാണ് ചോദിച്ചപ്പോ എനിക്ക് മന്ത്രിച്ച് നൽകപ്പെട്ട നൂലാണെന്നാണ് പറഞ്ഞത്. അവിടെ പലി എന്നില്ല, പക്ഷെ പലിക്ക് മന്ത്രിച്ച് നൽകപ്പെട്ട നൂല് എന്ന് അതിൽ ഏറെ ഒരു വിവരം. അതിലുള്ളത് സഖാമുബാൻ, ഹൃദയപ്രതിയുള്ളവൻ ആ രോഗിയുടെ അടുക്കൽ എഴുന്നേറ്റു. ഹൃദയപ്രതിയുള്ളവൻ തന്നെ അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് എഴുന്നേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇമാ ഇബ്നു മന്ദ മന്ദ ഇബ്നു ബക്കയുടെ ഇബ്നു മന്ദ എന്ന ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇബ്നു ബക്കയുടെ അലിബാനയിൽ കൊടുത്ത ഈ സംഭവവും, അതേപോലെ തന്നെ ഇമാം ഹല്ലാൽ അദ്ദേഹത്തിന്റെ അത്തിന്റെ കയ്യിൽ കൊടുത്ത സംഭവവും, ഇബ്നു അബി ഹാതിം ഹുദൈബയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഈ അസറിനെ ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രസ്തുത സംഭവം അതിനൊരു അടിസ്ഥാനമുണ്ട്, അതുകൊണ്ട് തെളിവെടുക്കാം, അത് സഹീഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിനാണ് ബലമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയതായ ഈ അസർ, ഹുദൈബയിൽ നിന്നുള്ള അസർ, അതും അറിയിക്കുന്നത് എന്താണ്? ഉപദ്രവം നീങ്ങുവാൻ, ദുരിതം മാറുവാൻ, അതേപോലെ പരീക്ഷണങ്ങൾ ഉയർത്തപ്പെടുവാൻ നൂല് ബന്ധിക്കുക എന്നുള്ളത് ശിർക്കാണ്. അതിൽ അറിയിക്കാനാണ് എന്തെങ്കിലും ആ സംഭവം കൊടുത്തത്. കാരണം അതിൽ ഹൃദയ ബോധനത് എന്താണ്? ഓമായി അക്ഷറുമ്പില്ല ഇല്ലാവും മുഷരിക്കും. അപ്പോ ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നൂല് ബന്ധിക്കുക, അതേപോലെ തന്നെ വളയങ്ങൾ ധരിക്കുക, ഇതൊക്കെ ശിർക്കിൽപ്പെട്ടതാണ്. പരീക്ഷണങ്ങൾ ഉയർത്തപ്പെടുവാനും അതേപോലെ തന്നെ ദുരിതങ്ങൾ തടുക്കപ്പെടുവാനും ഒക്കെ മനുഷ്യന്മാരിങ്ങനെ ചെയ്യുന്നത് ശിർക്കിൽപ്പെട്ടതാണ് എന്നുള്ളതിനാണ് ഈ ആയത്തും ഈ അസറുകളും ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകി. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനത്തെ ഒരു അടിസ്ഥാനം കൂടി ഉണർത്തിയിട്ട് ഞാൻ അവസാനിക്കും. നമുക്കറിയാം കാര്യകാരണങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കുറെ അസ്ബാബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ കുറെ അള്ളാഹു നിശ്ചയിക്കാത്ത കുറെ കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോ സംസം വെള്ളം, അത് രോഗശമനമായി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഒരു കാരണം, ശരീഅയി ഉള്ള ഒരു കാരണം. ഇതേപോലെ വൈദ്യശാസ്ത്രപരമായിട്ട് തെളിഞ്ഞു കുറെ മരുന്നുകൾ രോഗശമനത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, അത് കദരിയായിട്ട് ശരീഅയിട്ട് ഉള്ള സബബല്ലെങ്കിലും കദരിയായിട്ടുള്ള സബബാണ്, ആ ലോകത്ത് അറിയപ്പെട്ടതാണ്. ഇന്ന മരുന്ന് ഇന്ന രോഗത്തിനുള്ളതാണ്, അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗം അള്ളാഹുവിന്റെ ഇതിനെല്ലാം ഭേദപ്പെടുത്തുന്നത്. അപ്പൊ ഷറഈയായിട്ടുള്ള സബബൂത്, ഖദരിയായിട്ടുള്ള സബബൂത്, ഖദരിയായിട്ടുള്ള സബബിനെ അത് മർഹൂദാണ്, അത് അറിയപ്പെട്ടതാണ്, അതെല്ലാം ആരും എടുക്കൂല എല്ലാ എന്നുള്ളത്. ഇപ്പൊ ഫവേഡോ എന്ന് പറയുന്ന മരുന്ന് ഇന്ന രോഗത്തിനുള്ള മരുന്നാണ് എന്നുള്ളത് സർവാംഗീകൃതമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സബബുകളെ കുറിച്ച് പറയും ഖദരിയായ സബബ്. സംസം വെള്ളം, തേന്, അതുപോലെ അജ്മ കാരക്ക തുടങ്ങിയതായ പിന്നെ വസ്തുക്കൾ, അത് ശറഈയായിട്ട് നിശ്ചയിക്കപ്പെട്ട സബബുകളാണ്, കാരണങ്ങളാണ്. ഇങ്ങനെയുള്ള ശറഈയായ സബബുകളും ഖദരിയായ സബബുകളും ഉണ്ട്. ഇത്തരം സബബുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷറഈയായിട്ട് സ്ഥാപിതമായ സബബുകളും ഖദരിയായിട്ട് സ്ഥാപിതമായ സബബുകളും അത് പരിഗണിക്കപ്പെടണം. കാരണങ്ങളിൽ സബബുകളിൽ ഷറിയായിട്ടോ ഖദരിയായിട്ടോ ഉള്ളതല്ലാത്തതിനെ പരിഗണിക്കാൻ പാടുള്ളതല്ല. ഷറിയായിട്ടും ഖദരിയായിട്ടും ഉള്ളതിനെയല്ലാതെ സബബായിട്ട് പരിഗണിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഈ നൂല്, ഉറുക്ക്, ഏലത്ത് ഇതൊന്നും ഷറിയായിട്ട് സാധ്യതല്ല എന്ന് മാത്രമല്ല ഷറി എതിർത്ത സംഗതികളാണ്. ഷറി ശിർക്കാണ് എന്ന് വിശേഷിപ്പിച്ചതായ കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ അതിനോട് എടുക്കാൻ പാടുള്ളതല്ല. പിന്നെ അത് കദരിയായിട്ടുള്ളതാണോ? ഒരിക്കലും കദരിയായിട്ടുള്ളതല്ല. സർവാഗതമ്പോ തെളിയിക്കപ്പെട്ടതായിട്ടുള്ളതായ സബബുകളല്ല. അപ്പൊ രണ്ട് നിലക്കും കദരിയായിട്ടും ഷറിയായിട്ടും പാടില്ലാത്ത സംഗതികളാണ് നൂലുകൾ, ഇത്തരം ക്ഷുദ്ര വസ്തുക്കൾ, വളയങ്ങൾ, അതേപോലെ തന്നെ പൂച്ചുകൾ, അതേപോലെ തന്നെ ഏലസുകൾ തുടങ്ങിയത്. ഷറിയായിട്ട് പ്രത്യേകം അത് വിലക്കി വന്നതായ സബബുകളാണ്. കദരിയായിട്ട് അത് സർവാംഗീകൃതവും അല്ല. ആ ഭാഗം നോക്കേണ്ട കാര്യങ്ങൾ കാരണം ഷറിയായിട്ട് തന്നെ എതിരുള്ളത് കാരണം. അപ്പൊ സബബുകളുടെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സംഗതി, ഷറിയായിട്ടും ഖദരിയായിട്ടും സ്ഥാപിതമായിട്ടുള്ളതായ സബബുകളെ മാത്രമാണ് നിശ്ചയിക്കപ്പെടേണ്ടത്, സ്വീകരിക്കപ്പെടേണ്ടത്. രണ്ടാമത്തെ സംഗതി സബബുകളുമായി മനസ്സിലാക്കേണ്ടത്, ഈ സബബുകളിൽ ഒരിക്കലും മനുഷ്യന്മാര് അവലംബിക്കാൻ പാടുള്ളതല്ല. ഒരിക്കലും മനുഷ്യന്മാർ ദന്തം വെള്ളത്തിൽ ഹൃദയം ബന്ധിപ്പിക്കുവാനും അതിൽ അവലംബിക്കാനും പാടുള്ളതല്ല. അജുവയിൽ മാത്രം അവലംബിക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ തേനിൽ മാത്രം അവലംബിക്കാൻ പാടുള്ളതല്ല. ഇനി ഖദരിയായിട്ട് സ്ഥിരപ്പെട്ടതായ സബബുകൾ, മരുന്നുകൾ പോലുള്ള അനുവദനീയമായ ഉപകാരപ്രദമായ മരുന്നുകൾ, ഇതിൽ മനുഷ്യന്മാർ അവലംബിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. പിന്നെ ഈ സബബുകളെ നിശ്ചയിച്ച അള്ളാഹുവിനാണ് മനുഷ്യന്മാർ അവലംബിക്കേണ്ടത്. അപ്പൊ സബബുകൾ നിശ്ചയിക്കപ്പെട്ടത്, അതിനോട് മനുഷ്യന്മാരിൽ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അതിന്മേൽ അവലംബിക്കാൻ പാടുള്ളതല്ല. ആ സബബുകളെ ഖദറാക്കിയ, ഷറാക്കിയ അള്ളാഹുവിന്മേലാണ് മനുഷ്യന്മാർ അവലംബിക്കേണ്ടത്. അത് രണ്ടാമത്തത്. മൂന്നാമത്തേത്, സബബുകൾ എത്ര മഹത്തരമായാലും എത്ര അധികമായാലും, ഷറിയായിട്ടുള്ള സബബുകളാകട്ടെ ഖദരിയായിട്ടുള്ള സബബുകളാകട്ടെ, അതെത്ര മഹത്തരമായാലും എത്ര വലിയതായാലും അവയെല്ലാം അള്ളാഹുവിന്റെ ഖദാ ഖദറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അവയിലെല്ലാം കൈകാര്യകർത്തൃത്വം അള്ളാഹുവിനാണ്. അവന്റെ ഉദ്ദേശമനുസരിച്ചാണ് അതിലെല്ലാ തസർഫാത്തതും. അള്ളാഹുവിന്റെ വിധികൾക്ക്, തീരുമാനത്തിന്, നിശ്ചയത്തിന്, ഖദാഇന്, ഖദറിന് അവ അതീതമാണ്, അധീനമാണ്. അള്ളാഹുവിന്റെ ഖദറിനും ഖദാഇനും അനുസരിച്ച് മാത്രമാണ് ഈ സബബുകൾ, അവ ഷറഇയായാലും അവ ഖദരിയായാലും. ഈ മൂന്ന് അടിസ്ഥാനങ്ങളെ സബബുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ അധ്യായം സബബുകളുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതായത് ഷറഇ നിശ്ചയിച്ചിട്ടില്ലാത്ത, ഖദറിൽ അംഗീകൃതമല്ലാത്ത, ഷറഇ ശിർക്കാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ടതായ നൂലുകൾ, അതേപോലെ തന്നെ ഇത്തരം വളയങ്ങൾ, അതേപോലെ തന്നെ ഏലസുകൾ തുടങ്ങിയവയെ ഉപദ്രവം നീക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഉപദ്രവം ചെറുക്കുന്നതിന് വേണ്ടി ആളുകൾ സമീപിക്കുന്നതിനെ കുറിച്ചാണ് ഈ അധ്യായം. അതുകൊണ്ട് തന്നെ സബബുകളുമായി ഈ അധ്യായത്തിന് ബന്ധമുള്ളത് കൊണ്ടാണ് സബബുകളുടെ വിഷയത്തിൽ ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ ഇവിടെ പ്രത്യേകം ഉണർത്തിയത്. ഏതായാലും ശിർക്കൻ ക്ഷുദ്ര വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ളതായ ഗൗരവമേറിയതായ ചില അസറുകളാണ് ഈ അധ്യായത്തിൽ, തെളിവുകളാണ് നമ്മൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കുകയുണ്ടായത്. ഇത്തരം വസ്തുക്കൾ കൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഏറെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതൊരു മുസ്ലിം ഭവനത്തിലേക്ക് കയറിയാലും അള്ളാഹു ഹിദായത്ത് നിശ്ചയിച്ചവരൊഴികെ അവിടങ്ങളിലെല്ലാം ഇത്തരം വസ്തുക്കളുടെ അരങ്ങേറ്റം കാണുവാൻ സാധിക്കും. പല മുസ്ലിമീങ്ങളും ഈ ഷിർക്കിന്റെ പിടുത്തത്തിലാണുള്ളത് എന്നുള്ളത് ഒരു നേരായ വസ്തുതയാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യദീനിൽ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനും ഇസ്തിഖാമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബിയിന മുഹമ്മദി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.